നമ്മുടെ ആഘോഷങ്ങളിലും തിരുനാളുകളിലും ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ടോ? ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, ഇങ്ങനെ ഒരു ഹോം ടൂർ നടത്തി നോക്കൂ. രാവിലെ ജോലിക്ക് പോകാൻ തിരക്കിട്ട് ഇറങ്ങുകയാണ്. പെട്ടെന്ന് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്താൽ സംസാരിച്ച് സമയം പോകും. ആരാണെന്ന് നോക്കാം എന്ന് കരുതി ഫോൺ കയ്യിലെടുത്തു. ഒരു വൈദികനാണ്. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തു. ചേച്ചി ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് വിളിച്ചത്. 2 മിനിറ്റിൽ അദ്ദേഹം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രശ്നം ഇപ്രകാരമായിരുന്നു. അദ്ദേഹം വികാരിയായിരിക്കുന്ന ദേവാലയത്തിലേക്കുള്ള വഴി മണ്ണിട്ട റോഡ് ആണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് റോഡ് കുഴിച്ച് പൈപ്പ് ഇറക്കാൻ പോവുകയാണ്. അതുവഴി പരിസരവാസികളായ പലർക്കും കുടിവെള്ള പരിഹാരം ഉണ്ടാകും. പക്ഷേ മഴയുടെ സമയമാണ്. റോഡിൽ ചെളിയും മറ്റുമായി യാത്ര ദുസ്സഹമാകും. ഇടവക ജനങ്ങൾക്കിടയിലും പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പഞ്ചായത്തുകാരോട് എന്ത് മറുപടി പറയണം എന്ന് അറിയില്ല. ജനങ്ങളുടെ കുടിവെള്ളം തടയാനും കഴിയില്ല. ഒപ്പം ഇടവക ജനത്തിന് ഉണ്ടാകുന്ന യാത്രാക്ലേശവും ഗൗനിക്കാതെ വയ്യ. എന്ത് ചെയ്യണം എന്നറിയില്ല. കുറച്ചു സമയത്തിനുള്ളിൽ അവർക്ക് മറുപടി കൊടുക്കണം. ഇതൊരു തർക്കത്തിൽ പോകാത്ത വിധം ഈശോ പരിഹരിച്ചാൽ മതി. എനിക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മുറിയിലിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു, ഈശോയെ എന്ത് ചെയ്യണം? ഈശോ മറുപടി നൽകി, എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയുക. അച്ഛനോട് ഈശോയുടെ മറുപടി അറിയിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ എടുത്തുകൊണ്ട് വഴിയിലൂടെ നടന്ന് ഈശോയെ ആ സ്ഥലം കാണിക്കുക. ബാക്കി ഈശോ ചെയ്തുകൊള്ളും. ഇത്രയും പറഞ്ഞ് ഞാൻ ഫോൺ സംഭാഷണം നിർത്തി ഇറങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ വാട്സാപ്പ് സന്ദേശം ലഭിച്ചു. ചേച്ചി, ഈശോ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഈശോയുടെ മറുപടി കേട്ട ഉടനെ ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ എടുത്ത് വഴിയെല്ലാം കാണിച്ചു കൊടുത്തു. 10 മിനിറ്റിൽ തിരിച്ചു വന്നു. ഈശോയെ സക്രാരിയിൽ എടുത്തു വച്ചു. അല്പസമയത്തിനുള്ളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇറക്കുന്നതിനായി റോഡ് കുഴിക്കുന്നത് മൂലം വഴിയിൽ ചെളിയുണ്ടാവുകയും തന്മൂലം യാത്രയ്ക്ക് അസൗകര്യമുണ്ടാവുകയും ചെയ്യുന്നതിനാൽ അവ ഒഴിവാക്കും വിധം പഞ്ചായത്ത് തന്നെ ക്രമീകരണങ്ങൾ ചെയ്തു നൽകാം. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈശോ പ്രശ്നം പരിഹരിച്ചു. ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള വഴിയായിരുന്നിട്ടുകൂടി എല്ലാം പഞ്ചായത്ത് നേതൃത്വമെടുത്ത് ചെയ്തു നൽകി. സുവിശേഷങ്ങളിൽ കാണുന്ന യേശു കൂടുതൽ സമയവും യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു. ഈശോയ്ക്ക് യാത്ര ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ആത്മാവിനു വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ഈശോ തയ്യാറായിരുന്നു എന്നതിന്റെ തെളിവാണല്ലോ സമരിയാക്കാരി സ്ത്രീയുമായുള്ള ഈശോയുടെ കണ്ടുമുട്ടൽ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു സ്ഥലത്ത് ഈശോയെ പ്രതിഷ്ഠിച്ച് വച്ചിട്ടുള്ളതല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ ഈശോയെ ഒരു ഹോം ടൂറിന് ക്ഷണിച്ചിട്ടുണ്ടോ? വലിയ ഭവനങ്ങളും ഓഫീസുകളും ഒക്കെ പണിതുയർത്തിയിട്ട് ഈശോയുടെ സ്ഥാനം ഏതോ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയോ? ഇതുവരെയും ഈശോയ്ക്കൊപ്പം ഒരു ഹോം ടൂർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തിന്റെ ആരംഭമാസങ്ങളിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു മനോഹരമായ സമ്മാനമാകട്ടെ നമ്മുടെ ഭവനത്തിന്റെ ഹോം ടൂർ. വീട്ടിലുള്ള ഒരു കുരിശുരൂപം കയ്യിലെടുത്തുകൊണ്ട് വീടിന്റെ അകവും പുറവും എല്ലാം ഈശോയെ കൊണ്ടുനടന്ന് കാണിക്കണം. ഒരു പക്ഷേ അതിർത്തി തർക്കങ്ങൾ, വസ്തുവിൽപ്പന തടസ്സം, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ, വീടിന്റെ കേടുപാടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈശോയോട് പറയാൻ ഉണ്ടായിരിക്കും. എന്തുമാകട്ടെ, ഈശോയെ കൊണ്ടുപോയി കാണിക്കുക. കുടുംബത്തിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈശോയെ കൊണ്ടുപോവുക. മക്കളുടെ പഠനമുറികൾ, അവരുടെ പുസ്തകങ്ങൾ, കിടപ്പുമുറികൾ ഒന്നും ഒഴിവാക്കാതെ ഈശോയെ കാണിച്ചു കൊടുക്കുക. അവന് മാത്രം ചെയ്യാൻ കഴിയുന്ന പലതും ഈശോ അതിലൂടെ കണ്ടെത്തും. കൊറോണ കാലത്ത് നടന്ന ഒരു സംഭവം കൂടി പങ്കുവയ്ക്കുകയാണ്. എന്റെ രോഗാവസ്ഥ മൂലം തലമുടി ഉണക്കുന്നത് ഹെയർ ഡ്രയർ ഉപയോഗിച്ചാണ്. പെട്ടെന്ന് ഒരു ദിവസം ഡ്രയർ കേടായി. കറുത്ത നിറത്തിൽ ചെറിയ തോതിൽ പുക പുറത്തു വന്നു. ഉപയോഗിക്കാൻ ഓൺ ചെയ്തപ്പോൾ അന്ന് തലമുടി ഉണക്കാൻ ബുദ്ധിമുട്ടി. പിന്നീട് 2 ദിവസം അവധിയായിരുന്നു. പുറത്തുപോയി മറ്റൊന്ന് വാങ്ങി വരിക ആ നാളുകളിൽ ഏറെ ക്ലേശകരമായിരുന്നു. ലോക്ഡൌൺ മൂലം 3ാം ദിവസം ഞാൻ ഈശോയുടെ കുരിശുരൂപം എടുത്തുകൊണ്ടുപോയി ഹെയർ ഡ്രയർ ഓൺ ചെയ്ത് കാണിച്ചു. വർക്ക് ചെയ്യുന്നില്ല. ഈശോയോട് എന്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി. കുളിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും വഴി കാണാൻ ഈശോയ്ക്ക് ഒരു കൊട്ടേഷനും കൊടുത്തു. കുരിശുരൂപം ഹെയർ ഡ്രയറിനടുത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം ഇതൊക്കെ ഈശോയുമായുള്ള എന്റെ കുസൃതികൾ മാത്രമാണ്. ഒന്നും ചെയ്തില്ലല്ലോ ഈശോയെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഹെയർ ഡ്രയർ എടുത്ത് ഓൺ ചെയ്തു. ആ സെക്കൻഡിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. ഈശോയെ കൈകളിലെടുത്ത് കെട്ടിപ്പിടിച്ച് പലതവണ ചുംബിച്ചു. ഈശോയുടെ ഹൃദയത്തിലൂടെ ഒഴുകിയിറങ്ങിയ എന്റെ കണ്ണുനീർത്തുള്ളികൾ ആയിരുന്നു ഞങ്ങൾക്കിടയിലെ സ്നേഹസംഭാഷണം. ഇന്നും അതേ ഹെയർ ഡ്രയർ ഒരു കേടുപാടുമില്ലാതെ ഞാൻ ഉപയോഗിക്കുന്നു. ഈശോയുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷമാണ് ക്ഷണിക്കപ്പെടുക എന്നുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടാര തിരുനാളിന് പങ്കെടുക്കാൻ പോയ ഈശോയെ നാം കാണുന്നു. ഈശോയെ കണ്ടിട്ടുള്ളവരും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയവരും അവന്റെ പ്രബോധനങ്ങൾ കേട്ടിട്ടുള്ളവരും ആയ പലരും തിരുനാളിനുണ്ടായിരുന്നിട്ടും ഈശോയെ ആരും ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചില്ല. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. യോഹന്നാൻ 7:53, യോഹന്നാൻ 8:1. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ അവഗണിക്കാതിരിക്കാം. ചിന്തിക്കാം, നമ്മുടെ ആഘോഷങ്ങൾക്കും തിരുനാളുകൾക്കും ഒടുവിൽ ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ടോ? അതോ അവൻ ഇന്നും ഒലിവുമലയിൽ തനിച്ചാണോ? ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് 3:19-20.